ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസൻ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിന് സമയമായി, ഒരു പുതിയൊരു കഥയുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഒരു കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ബൈബിൾ കഥയാണ്. ബൈബിൾ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ചെറിയൊരു ബൈബിൾ കഥ. അപ്പോൾ വൈകണ്ട അല്ലേ, നമുക്ക് കഥയിലോട്ട് കടക്കാം. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നിയമങ്ങളെ ധിക്കരിക്കാൻ ഒരു മടിയും കാട്ടാത്ത വിപ്ലവകാരിയാണ് യേശു. ഒരിക്കൽ സാബത്ത് ദിവസം യേശു ദേവാലയത്തിൽ പൂജ നടത്തുമ്പോൾ അവിടെ കൈ തളർന്ന ഒരാളുണ്ടായിരുന്നു. യേശു സാബത്ത് ദിവസമായ അന്ന് തന്നെ അയാളെ സുഖപ്പെടുത്താൻ തയ്യാറായി. അത് മനസ്സിലാക്കിയ യഹൂദ പ്രമാണിമാർ യേശുവിനെ കുറ്റവാളിയാക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സാബത്ത് നാളിൽ രോഗം സൗഖ്യം നൽകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഊവ് എന്ന് ഉത്തരം പറഞ്ഞാൽ നിയമം ലംഘിച്ചതിൻ്റെ പേരിൽ അവർക്ക് യേശുവിനെ പിടികൂടാം. പക്ഷേ യേശു അങ്ങനെ മറുപടി പറയുന്നതിന് പകരം അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, സാബത്ത് ദിവസം നിങ്ങളിൽ ആരുടെയെങ്കിലും ആട് കിണറ്റിൽ വീണാൽ നിങ്ങൾ അന്ന് അതിനെ വലിച്ചു കയറ്റില്ലേ? ആടിനേക്കാൾ എത്ര വിലയുണ്ട് മനുഷ്യന്. അതിനാൽ സാബത്ത് ദിവസം നന്മ ചെയ്യുന്നത് നിയമാനുസൃതമാണ്. എന്നാൽ യേശു പറഞ്ഞ ആ നല്ല കാര്യം നിയമത്തിൽ മാത്രം കടിച്ചു തൂങ്ങുന്ന പ്രമാണിമാർക്ക് മനസ്സിലായില്ല. യേശു കൈ തളർന്ന രോഗിയോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്റെ തളർന്ന കൈ ഇങ്ങോട്ട് നീട്ടുക. അപ്പോൾ അയാൾ പ്രയാസം കൂടാതെ ആ കൈ ഉയർത്തി നീട്ടിപ്പിടിച്ചു. തനിക്ക് മറ്റേ കൈ പോലെ തളർവാദം പിടിച്ച കൈ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കി. കാരണം യേശു അയാളെ സുഖപ്പെടുത്തി കഴിഞ്ഞു. അതുകണ്ട് കോപാകുലരായ ഫരിസേ പ്രമാണിമാർ ഉടനെ ഒരു യോഗം കൂടി യേശുവിനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ആലോചിച്ചു. അത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് മാറിപ്പോയി. അന്ധർക്കും മൂകർക്കും മുടന്തർക്കുമെല്ലാം സൗഖ്യം നൽകി ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് മുന്നേറി. ഇത് ഒരു കഥയാണ്. അപ്പോൾ ഇതൊരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. വേറൊരു കഥയുണ്ട്, അത് കേൾക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ യഥാർത്ഥ വീക്ഷണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു മനുഷ്യർക്ക് നൽകുന്ന മഹത്തായ ചില ദർശനങ്ങളുണ്ട്, അത് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കഥയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. യേശുവും ശിഷ്യന്മാരും ഒരു ദിവസം ഒരു മലയുടെ താഴ്വാരത്തിലേക്ക് കയറി. വലിയൊരു ജനക്കൂട്ടം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തോടൊപ്പം നടന്നു ചുറ്റും കൂടി. ക്രിസ്തു പ്രസംഗം ആരംഭിച്ചു. മലയിലെ പ്രസംഗം എന്ന് നാം പറയുന്ന ആ പ്രസംഗത്തിൽ ആരാണ് ഭാഗ്യവാൻ എന്ന് യേശു വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സാന്ത്വനം ലഭിക്കും. സൗമ്യശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ സംതൃപ്തി അടയും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി എന്ന അപ്പോസ്തലൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുള്ള മലയിലെ പ്രസംഗത്തിൽ യേശു മനുഷ്യർക്ക് 8 വിധം സൗഭാഗ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. യേശു വീണ്ടും ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ നഗരം മറഞ്ഞിരിക്കുകയില്ലല്ലോ. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴെ വെക്കാറില്ല. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ. ഇത്രയുമാണ് ഈ കഥ. പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് കഥ പറഞ്ഞു അല്ലേ, യേശുവിൻ്റെ വ്യത്യസ്തമായ രണ്ട് കഥകൾ. ഈ നിയമങ്ങൾക്കൊക്കെ ഒരു മാനുഷിക മുഖം വേണം അല്ലേ, അതാണ് ഇവിടെ ആദ്യത്തെ കഥയിൽ സൂചിപ്പിക്കുന്നത്. നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പോൾ നിയമങ്ങൾക്ക് കാലാനുസൃതമായി മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ഓരോ കാലത്തിലും ഓരോ നിയമങ്ങളുണ്ടാകും. ഇന്നുണ്ടായിരുന്ന ചില നിയമങ്ങൾ പിൽക്കാലത്ത് ചിലപ്പോൾ അത് അനുയോജ്യമായി കണക്കാക്കപ്പെടില്ല. ആ സമൂഹത്തിന് ചിലപ്പോൾ അത് അനുയോജ്യമായി തോന്നില്ല. എന്നുവെച്ചാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടും സങ്കല്പങ്ങളും മൂല്യങ്ങളും ഒക്കെ അന്ന് ഉരുത്തിരിഞ്ഞു വരും. അപ്പോൾ അന്നേരം ആ നിയമങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ. അപ്പോൾ ആ നിയമങ്ങളിൽ നമ്മൾ കടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. പഴയ നിയമങ്ങളിൽ നമ്മൾ കടിച്ചു തൂങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാലത്തിന് അനുസൃതമായി നിയമങ്ങളും മാറണം. മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും ജീവിത രീതികളൊക്കെ മാറുന്നതനുസരിച്ച് നിയമങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കണം. അപ്പോൾ നിയമങ്ങൾക്ക് വേണ്ടി ആവരുത് മനുഷ്യർ അല്ലേ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങളൊക്കെ. അല്ലാതെ നിയമങ്ങൾക്ക് വേണ്ടി നമ്മളാരും അങ്ങനെ വാർത്തുണ്ടാക്കിയ മനുഷ്യരല്ല. നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയാണ്. നിയമങ്ങൾ എപ്പോഴും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹത്തായ ചിന്ത അതിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ മലമുകളിലെ പ്രസംഗം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, അതെനിക്കൊന്ന് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദർശനങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നിന്ദിതരെയും പീഡിതരെയും ഒക്കെ കുറിച്ച് അല്ലേ അതിനകത്ത് പറയുന്നുണ്ട്. അവർ സമാധാനിപ്പിക്കുകയാണ് അല്ലേ. കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനതയുണ്ടെന്ന് ഉത്തമ ബോധ്യമുണ്ട് യേശു ക്രിസ്തുവിന്. അവർ അവരെയൊക്കെ സമാധാനിപ്പിക്കുകയാണ്. ഒരു സമാധാനത്തിൻ്റെ ചില അല്ലേ വാക്കുകളൊക്കെ നമുക്ക് കേൾക്കാം. അവർക്കൊക്കെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സാന്ത്വനം ലഭിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ തന്നെ നീതിക്ക് വേണ്ടി പീഡ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഒരു സാന്ത്വനത്തിൻ്റെ ചില വാക്കുകൾ ആശ്വാസം നൽകിയാണ് അല്ലേ, ഒരു വാഗ്ദാനം നൽകി ഒരു ആശ്വാസം നൽകിയാണ്, സമാധാനിക്കാനുള്ള ഒരു വക നൽകിയ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രർ എന്ന് വിളിക്കും. യേശുവിനെയും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ട പോലെ അല്ലേ നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി പൊരുതുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവർ അവരെല്ലാം ദൈവപുത്രരാണെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അല്ലേ നല്ലൊരു അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അതിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥാസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് ചിന്തകളുമായിട്ട് കടന്നു വരാം. ഇപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.